ജി കെ ചെസ്റ്റർട്ടൺ എഴുതിയ ദി ഐ ഓഫ് അപ്പോളോ. ആ ഒറ്റപ്പെട്ട പുക നിറഞ്ഞ തിളക്കം പെട്ടെന്ന് ഒരു ആശയക്കുഴപ്പവും സുതാര്യതയും ടെമ്പാമുകളുടെ വിചിത്രമായ രഹസ്യമാണ്. അത് അതിന്റെ ചാരനിറത്തിൽ നിന്ന് അതിന്റെ തിളക്കമുള്ള അഗ്രത്തിലേക്ക് കൂടുതൽ കൂടുതൽ മാറുകയായിരുന്നു. സൂര്യൻ വെസ്റ്റ്മിൻസ്റ്ററിന് മുകളിലൂടെ ഉച്ചസ്ഥായിയിലേക്ക് ഉയരുകയും രണ്ട് പുരുഷന്മാർ വെസ്റ്റ്മിൻസ്റ്റർ പാലം കടക്കുകയും ചെയ്തപ്പോൾ ഒരാൾ വളരെ ഉയരമുള്ളവനും മറ്റൊരാൾ വളരെ ഉയരം കുറഞ്ഞവനുമായിരുന്നു. പാർലമെന്റിന്റെ ധിക്കാരിയായ ക്ലോക്ക് ടവറിനോടും ആശ്രമത്തിന്റെ എളിമയുള്ള തോളുകളോടും അവരെ അതിശയകരമായി താരതമ്യം ചെയ്തിരിക്കാം. കാരണം ആ ഉയരമുള്ള മനുഷ്യൻ പുരോഹിത വസ്ത്രത്തിലായിരുന്നു. ആ ഉയരമുള്ള മനുഷ്യന്റെ ഔദ്യോഗിക വിവരണം സ്വകാര്യ ഡിറ്റക്റ്റീവായ മിയ എരുൾ ഫ്ലോംബോ ആയിരുന്നു. ആശ്രമത്തിന്റെ പ്രവേശന കവാടത്തിന് അഭിമുഖമായി പുതിയ ഫ്ളാറ്റുകളുടെ കൂമ്പാരത്തിൽ അദ്ദേഹം തന്റെ പുതിയ ഓഫീസുകളിലേക്ക് പോവുകയായിരുന്നു. ആ ഉയരമുള്ള മനുഷ്യന്റെ ഔദ്യോഗിക വിവരണം കാംബർവെല്ലിലെ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ ചേർന്നിരുന്ന റെവറന്റ് ജെ ബ്രൗൺ ആയിരുന്നു. അദ്ദേഹം തന്റെ സുഹൃത്തിന്റെ പുതിയ ഓഫീസുകൾ കാണാൻ കാംബർവെല്ലിലെ മരണക്കിടക്കയിൽ നിന്ന് വരികയായിരുന്നു. അമ്പരചുംബിയായ ഉയരത്തിൽ ആ കെട്ടിടം അമേരിക്കന് പോലെയായിരുന്നു. ടെലിഫോണുകളുടെയും ലിഫ്റ്റുകളുടെയും എണ്ണമയമുള്ള വിപുലീകരണത്തിലും അമേരിക്കന് പോലെയായിരുന്നു. പക്ഷേ അത് കഷ്ടിച്ച് പണിപൂർത്തിയാക്കിയിരുന്നു. ഇപ്പോഴും ജീവനക്കാർ ഉണ്ടായിരുന്നില്ല. മൂന്ന് വാടകക്കാർ മാത്രമേ താമസം മാറിയിരുന്നുള്ളൂ. ഫ്ലോംബോയ്ക്ക് തൊട്ടുമുകളിലുള്ള ഓഫീസും അദ്ദേഹത്തിന് തൊട്ടു താഴെയുള്ള ഓഫീസും ഉണ്ടായിരുന്നു. അതിനു മുകളിലുള്ള രണ്ട് നിലകളും താഴെയുള്ള മൂന്ന് നിലകളും പൂർണ്ണമായും ശൂന്യമായിരുന്നു. എന്നാൽ പുതിയ ഫ്ളാറ്റ് ടവറിലേക്കുള്ള ആദ്യ നോട്ടം തന്നെ കൂടുതൽ ശ്രദ്ധേയമായ എന്തോ ഒന്ന് കണ്ടെത്തി. സ്കാഫോൾഡിംഗിന്റെ ഏതാനും അവശിഷ്ടങ്ങളൊഴികെ ഫ്ളമോസിന് തൊട്ടുമുകളിലായി ഓഫീസിന് പുറത്ത് ഒരു തിളക്കമുള്ള വസ്തു സ്ഥാപിച്ചിരുന്നു. സ്വർണരശ്മികളാൽ ചുറ്റപ്പെട്ടതും ഓഫീസ് ജനാലകളിൽ രണ്ടോ മൂന്നോ ഇടം കൈവശപ്പെടുത്തിയതുമായ മനുഷ്യന്റെ കണ്ണിന്റെ ഒരു വലിയ കുറ്റബോധ പ്രതിമയായിരുന്നു അത്. ഭൂമിയിൽ എന്താണത്? ഫാദർ ബ്രൗൺ ചോദിച്ചു. നിശ്ചലനായി നിന്നു. ഓ, ഒരു പുതിയ മതം, ഫ്ലോംബോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾക്ക് ഒരിക്കലും പാപങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുന്ന പുതിയ മതങ്ങളിലൊന്ന്. ക്രിസ്ത്യൻ സയൻസ് പോലെ ഞാൻ ചിന്തിക്കണം. വസ്തുത എന്തെന്നാൽ, കാലോൺ എന്ന് സ്വയം വിളിക്കുന്ന ഒരാൾ, അയാളുടെ പേര് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് എന്റെ തൊട്ടുമുകളിലുള്ള ഫ്ളാറ്റിലുണ്ടെന്ന് എനിക്കറിയില്ല. എന്റെ കീഴിൽ രണ്ട് ലേഡി ടൈപ്പ്റൈറ്ററുകളും അതിനുമുകളിലായി ഈ ഉത്സാഹഭരിതനായ വൃദ്ധനായ ഹബകുമുണ്ട്. അവൻ സ്വയം അപ്പോളോയിലെ പുതിയ പുരോഹിതൻ എന്ന് വിളിക്കുന്നു. അവൻ സൂര്യനെ ആരാധിക്കുന്നു. അവൻ പുറത്തേക്ക് നോക്കട്ടെ, ഫാദർ ബ്രൗൺ പറഞ്ഞു. മകൻ എല്ലാ ദൈവങ്ങളിലും ഏറ്റവും ക്രൂരനായിരുന്നു. പക്ഷേ ആ ഭീകരമായ കണ്ണ് എന്താണ് അർത്ഥമാക്കുന്നത്? എനിക്ക് മനസ്സിലായതുപോലെ, മനസ്സ് സ്ഥിരമാണെങ്കിൽ ഒരു മനുഷ്യന് എന്തും സഹിക്കാൻ കഴിയുമെന്നത് അവരുടെ ഒരു സിദ്ധാന്തമാണെന്ന് ഫ്ലോംബോ മറുപടി പറഞ്ഞു. അവരുടെ രണ്ട് വലിയ പ്രതീകങ്ങൾ സൂര്യനും തുറന്ന കണ്ണുമാണ്. ഒരു മനുഷ്യൻ ശരിക്കും ആരോഗ്യവാനാണെങ്കിൽ അയാൾക്ക് സൂര്യനെ തുറച്ചുനോക്കാൻ കഴിയുമെന്ന് അവർ പറയുന്നു. ഒരു മനുഷ്യൻ ശരിക്കും ആരോഗ്യവാനാണെങ്കിൽ, ഫാദർ ബ്രൗൺ പറഞ്ഞു, അദ്ദേഹം അതിലേക്ക് തുറച്ചുനോക്കാൻ മെനക്കെടില്ല. ശരി, പുതിയ മതത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുന്നത് അത്രയേയുള്ളൂ, ഫ്ലോംബോ അശ്രദ്ധമായി പറഞ്ഞു. എല്ലാ ശാരീരിക രോഗങ്ങളും സുഖപ്പെടുത്താൻ കഴിയുമെന്ന് അത് അവകാശപ്പെടുന്നു. അതിനൊരു ആത്മീയ രോഗം സുഖപ്പെടുത്താൻ കഴിയുമോ? ഗുരുതരമായ ജിജ്ഞാസയോടെ ഫാദർ ബ്രൗണിനോട് ചോദിച്ചു. ഏക ആത്മീയ രോഗം എന്താണ്? ഫ്ലോംബോ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഓ, ഒരാൾക്ക് സുഖമാണെന്ന് തോന്നുന്നു, അവന്റെ സുഹൃത്ത് പറഞ്ഞു. മുകളിലുള്ള ആഡംബര ക്ഷേത്രത്തേക്കാൾ താഴെയുള്ള ശാന്തമായ ചെറിയ ഓഫീസിലായിരുന്നു ഫ്ലോംബോയ്ക്ക് താൽപ്പര്യം. അവൻ ഒരു തെക്കൻ വ്യക്തതയുള്ള വ്യക്തിയായിരുന്നു. ഒരു കത്തോലിക്കനോ നിരീശ്വരവാദിയോ ആയി മാത്രം സ്വയം സങ്കൽപ്പിക്കാൻ കഴിവില്ലായിരുന്നു. കൂടാതെ തിളക്കമുള്ളതും ദുർബലവുമായ തരത്തിലുള്ള പുതിയ മതങ്ങൾ അദ്ദേഹത്തിന്റെ വരിയിൽ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ മനുഷ്യത്വം എല്ലായ്പ്പോഴും അദ്ദേഹത്തിന്റെ വരിയിലുണ്ടായിരുന്നു, പ്രത്യേകിച്ച് അത് മനോഹരമാകുമ്പോൾ. മാത്രമല്ല, താഴെയുള്ള സ്ത്രീകൾ അവരുടെ രീതിയിൽ കഥാപാത്രങ്ങളായിരുന്നു. ഓഫീസ് നിസ്സാരവും ഇരുണ്ടതുമായ രണ്ട് സഹോദരിമാരാണ് സൂക്ഷിച്ചിരുന്നത്. അവരിൽ ഒരാൾ ഉയരവും ശ്രദ്ധേയവുമാണ്. അവൾക്ക് ഇരുണ്ടതും ഉത്സാഹഭരിതവുമായ ഒരു അക്വാലിൻ പ്രൊഫൈൽ ഉണ്ടായിരുന്നു. കൂടാതെ ഏതോ ആയുധത്തിന്റെ ക്ലീൻ തരികായി എപ്പോഴും പ്രൊഫൈലിൽ കരുതുന്ന സ്ത്രീകളിൽ ഒരാളായിരുന്നു അവൾ. അവൾ ജീവിതത്തിലൂടെ കടന്നുപോകുന്നതായി തോന്നി. അവൾക്ക് അമ്പരപ്പിക്കുന്ന തിളക്കത്തിന്റെ കണ്ണുകളുണ്ടായിരുന്നു, പക്ഷേ അത് വജ്രങ്ങളേക്കാൾ ഉരുക്കിന്റെ തിളക്കമായിരുന്നു. അവളുടെ നേരായ മെലിഞ്ഞ രൂപം അതിന്റെ ഭംഗിക്ക് വളരെ കടുപ്പമുള്ള ഒരു നിഴലായിരുന്നു. അവളുടെ ഇളയ സഹോദരി അവളുടെ ചുരുക്കിയ നിഴൽ പോലെയായിരുന്നു. അല്പം ചാരനിറവും വിളറിയതും കൂടുതൽ നിസ്സാരവുമായിരുന്നു. ഇരുവരും പുരുഷത്വമുള്ള കഫുകളും കോളറുകളുമുള്ള ബിസിനസ് പോലുള്ള കറുത്ത വസ്ത്രം ധരിച്ചിരുന്നു. ലണ്ടനിലെ ഓഫീസുകളിൽ ആയിരക്കണക്കിന് കർക്കശക്കാരായ സ്ത്രീകളുണ്ട്. എന്നാൽ ഇവരുടെ താൽപര്യം അവരുടെ പ്രത്യക്ഷ സ്ഥാനത്തേക്കാൾ യഥാർത്ഥത്തിലായിരുന്നു. പോളിൻ സ്റ്റേസിയെ സംബന്ധിച്ചിടത്തോളം മൂപ്പൻ യഥാർത്ഥത്തിൽ ഒരു കിരീടത്തിന്റെയും പകുതി കൌണ്ടിയുടെയും അവകാശികളായിരുന്നു. അതുപോലെ തന്നെ വലിയ സമ്പത്തും. ആധുനിക സ്ത്രീയുടെ പ്രത്യേകതയായ ഒരു തണുത്ത ക്രൂരത അവളെ കൂടുതൽ കഠിനവും ഉയർന്നതുമായ ഒരു അസ്തിത്വത്തിലേക്ക് നയിക്കുന്നതിന് മുമ്പ് അവൾ കോട്ടകളിലും പൂന്തോട്ടങ്ങളിലുമാണ് വളർന്നത്. അവൾ യഥാർത്ഥത്തിൽ തന്റെ പണം വിട്ടുകൊടുത്തിരുന്നില്ല. അവളുടെ മാസ്റ്റർഫുൾ യൂട്ടിലിറ്റേറിയനിസത്തിന് തികച്ചും അന്യമായ ഒരു പ്രണയപരമോ സന്യാസപരമോ ആയ ഉപേക്ഷിക്കൽ ഉണ്ടാകുമായിരുന്നു. അവൾ തന്റെ സമ്പത്ത് കൈവശം വച്ചിരുന്നു. പ്രായോഗിക സാമൂഹിക വസ്തുക്കളുടെ ഉപയോഗത്തിനായി അവൾ പറയും. അതിന്റെ ഒരു ഭാഗം അവൾ ഒരു മോഡൽ ടൈപ്പ്റൈറ്റിംഗ് എംപോറിയത്തിന്റെ കേന്ദ്രം തന്റെ ബിസിനസ്സിൽ ഉൾപ്പെടുത്തിയിരുന്നു. സ്ത്രീകൾക്കിടയിൽ അത്തരം ജോലിയുടെ പുരോഗതിക്കായി അതിന്റെ ഒരു ഭാഗം വിവിധ ലീഗുകളിലും കാരണങ്ങളിലും വിതരണം ചെയ്യപ്പെട്ടു. അവളുടെ സഹോദരിയും പങ്കാളിയുമായ ജോവാൻ ഈ അല്പം പ്രാകൃതമായ ആദർശവാദം എത്രത്തോളം പങ്കുവച്ചുവെന്ന് ആർക്കും ഉറപ്പില്ലായിരുന്നു. പക്ഷേ അവൾ തന്റെ നേതാവിനെ നായയെപ്പോലെയുള്ള വാത്സല്യത്തോടെ പിന്തുടർന്നു. മൂപ്പിന്റെ കഠിനവും ഉയർന്നതുമായ മനോഭാവത്തേക്കാൾ ദുരന്തത്തിന്റെ സ്പർശത്താൽ അത് എങ്ങനെയോ കൂടുതൽ ആകർഷകമായിരുന്നു. കാരണം പോളിൻ സ്റ്റേസിക്ക് ദുരന്തത്തെക്കുറിച്ച് ഒന്നും പറയാനില്ലായിരുന്നു. അതിന്റെ അസ്തിത്വം നിഷേധിക്കുന്നതായി അവൾക്ക് മനസ്സിലായി. അവളുടെ കർക്കശമായ വേഗതയും തണുത്ത അക്ഷമയും ഫ്ലോംബോ ഫ്ലാറ്റുകളിൽ പ്രവേശിച്ച ആദ്യ അവസരത്തിൽ തന്നെ അദ്ദേഹത്തെ വളരെയധികം രസിപ്പിച്ചു. പ്രവേശന ഹാളിലെ ലിഫ്റ്റിന് പുറത്ത് അപരിചിതരെ വിവിധ നിലകളിലേക്ക് കൊണ്ടുപോകുന്ന ലിഫ്റ്റ് ബോയ് കാത്ത് അയാൾ താമസിച്ചിരുന്നു. പക്ഷേ ആ തിളങ്ങുന്ന കണ്ണുകളുള്ള പെൺകുട്ടിയുടെ മുഖംമൂടി അത്തരം ഔദ്യോഗിക കാലതാമസം സഹിക്കാൻ പരസ്യമായി വിസമ്മതിച്ചു. ലിഫ്റ്റിനെക്കുറിച്ച് തനിക്ക് എല്ലാം അറിയാമെന്നും ആൺകുട്ടികളെയോ പുരുഷന്മാരെയോ ആശ്രയിക്കുന്നില്ലെന്നും അവൾ രൂക്ഷമായി പറഞ്ഞു. അവളുടെ ഫ്ളാറ്റ് മൂന്ന് നിലകൾ മാത്രമേ മുകളിലുണ്ടായിരുന്നുള്ളൂവെങ്കിലും കയറ്റത്തിന്റെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഫ്ലോംബോയ്ക്ക് അവളുടെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാടുകളിൽ പലതും അശ്രദ്ധമായി നൽകാൻ അവൾക്ക് കഴിഞ്ഞു. അവൾ ഒരു ആധുനിക തൊഴിലാളി സ്ത്രീയാണെന്നും ആധുനിക ജോലി യന്ത്രങ്ങൾ ഇഷ്ടപ്പെടുന്നുവെന്നും അവർ പൊതുവെ വിശ്വസിച്ചു. മെക്കാനിക്കൽ സയൻസിനെ ശാസിക്കുകയും പ്രണയം തിരികെ ആവശ്യപ്പെടുകയും ചെയ്യുന്നവരോട് അവളുടെ തിളങ്ങുന്ന കറുത്ത കണ്ണുകൾ അമൂർത്തമായ കോപത്താൽ ജ്വലിച്ചു. എല്ലാവരും പറഞ്ഞു, ലിഫ്റ്റ് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതുപോലെ മെഷീനുകളെ നിയന്ത്രിക്കാനും കഴിയണം. ഫ്ലോംബോ അവൾക്കായി ലിഫ്റ്റ് വാതിൽ തുറന്നതിൽ അവൾക്ക് നീരസം തോന്നിയതായി തോന്നി. ആ മാന്യൻ സ്വന്തം അപ്പാർട്ട്മെന്റിലേക്ക് പോയി. അത്തരം ഉഗ്രമായ സ്വാശ്രയത്വത്തിന്റെ ഓർമ്മയിൽ അല്പം കലർന്ന വികാരങ്ങളോടെ പുഞ്ചിരിച്ചു. അവൾക്ക് തീർച്ചയായും ഒരു ചടുലമായ പ്രായോഗിക സ്വഭാവമുണ്ടായിരുന്നു. അവളുടെ നേർത്തതും മനോഹരവുമായ കൈകളുടെ ആംഗ്യങ്ങൾ പെട്ടെന്ന് അല്ലെങ്കിൽ വിനാശകരമായിരുന്നു. ഫ്ലോംബോ ഏതോ ടൈപ്പ്റൈറ്റിംഗ് ബിസിനസ്സിൽ അവളുടെ ഓഫീസിൽ പ്രവേശിച്ചപ്പോൾ അവൾ തന്റെ സഹോദരിയുടേതായ ഒരു ജോഡി കണ്ണട തറയുടെ നടുവിലേക്ക് എറിഞ്ഞ് അവയിൽ മുദ്രകുത്തിയതായി കണ്ടെത്തി. അത്തരമൊരു ഉപകരണത്തിൽ അടങ്ങിയിരിക്കുന്ന അസുഖകരമായ മെഡിക്കൽ സങ്കല്പങ്ങളെക്കുറിച്ചും ബലഹീനതയുടെ അസുഖകരമായ സമ്മതത്തെക്കുറിച്ചും അവൾ ഇതിനകം ഒരു ധാർമ്മിക പരിഹാസത്തിന്റെ കൊടുങ്കാടിലായിരുന്നു. അത്തരം കൃത്രിമവും ആരോഗ്യകരമല്ലാത്തതുമായ മാലിന്യങ്ങൾ വീണ്ടും സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ അവൾ തന്റെ സഹോദരിയെ ധൈര്യപ്പെടുത്തി. മരക്കാലുകളോ വ്യാജമുടിയോ ഗ്ലാസ് കണ്ണുകളോ ധരിക്കണോ എന്ന് അവൾ ചോദിച്ചു. അവൾ സംസാരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ഭയങ്കരമായ സ്ഫടികം പോലെ തിളങ്ങി. ഈ മതഭ്രാന്തിൽ ആകെ ആശയക്കുഴപ്പത്തിലായ ഫ്ലോംബോയ്ക്ക് മിസ് പോളിനോട് നേരിട്ടുള്ള ഫ്രഞ്ച് യുക്തിയിൽ ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഒരു കണ്ണട ഒരു ലിഫ്റ്റിനേക്കാൾ ബലഹീനതയുടെ ഒരു വേദനാജനകമായ ലക്ഷണമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. ശാസ്ത്രം ഒരു ശ്രമത്തിൽ നമ്മെ സഹായിച്ചാൽ മറ്റൊന്നിൽ അത് നമ്മെ സഹായിച്ചേക്കില്ല. അത് വളരെ വ്യത്യസ്തമാണ്, പോളിൻ സ്റ്റേസി ഉന്നതമായി പറഞ്ഞു. ബാറ്ററികളും മോട്ടോറുകളും അതെല്ലാം മനുഷ്യന്റെ ശക്തിയുടെ അടയാളങ്ങളാണ്. അതെ, മിസ്റ്റർ ഫ്ലോംബോ, സ്ത്രീശക്തിയും ദൂരം വിഴുങ്ങുകയും സമയത്തെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഈ മികച്ച എഞ്ചിനുകളിലേക്ക് നമുക്ക് നമ്മുടെ ഊഴമെടുക്കാം. അത് ഉയർന്നതും മനോഹരവുമാണ്, അത് ശരിക്കും ശാസ്ത്രമാണ്. പക്ഷേ ഡോക്ടർമാർ വിൽക്കുന്ന ഈ വൃത്തികെട്ട പ്രോപ്പുകളും പ്ലാസ്റ്ററുകളും എന്തുകൊണ്ട്? അവ കോഴിവളർത്തലിന്റെ ബാഡ്ജുകൾ മാത്രമാണ്. ജന്മനാ വികലാംഗരും രോഗികളുമായ അടിമകളെപ്പോലെ ഡോക്ടർമാർ കാലുകളിലും കൈകളിലും പറ്റിനിൽക്കുന്നു. പക്ഷേ ഞാൻ സ്വതന്ത്രനായിരുന്നു, മിസ്റ്റർ ഫ്ലോംബോ. ആളുകൾക്ക് ഇവ ആവശ്യമാണെന്ന് തോന്നുന്നത് ശക്തിയിലും ധൈര്യത്തിലും പരിശീലനം ലഭിച്ചതുകൊണ്ടാണ്. മണ്ടന്മാരായ നഴ്സുമാർ കുട്ടികളോട് സൂര്യനെ നോക്കരുതെന്ന് പറയുന്നതുപോലെ, അതിനാൽ അവർക്ക് കണ്ണിമ ചിമ്മാതെ അത് ചെയ്യാൻ കഴിയില്ല. പക്ഷേ നക്ഷത്രങ്ങൾക്കിടയിൽ എനിക്ക് കാണാൻ കഴിയാത്ത ഒരു നക്ഷത്രം എന്തിനാണ്? സൂര്യൻ എന്റെ യജമാനനല്ല. ഞാൻ എന്റെ കണ്ണുകൾ തുറന്ന് എനിക്ക് ഇഷ്ടമുള്ളപ്പോഴെല്ലാം അവനെ തുറച്ചു നോക്കും. നിങ്ങളുടെ കണ്ണുകൾ, ഒരു വിദേശ വില്ലുമായി ഫ്ലോംബോ പറഞ്ഞു, സൂര്യനെ അമ്പരപ്പിക്കും. ഈ വിചിത്രവും കടുപ്പമേറിയതുമായ സൗന്ദര്യത്തെ അഭിനന്ദിക്കുന്നതിൽ അയാൾക്ക് സന്തോഷമുണ്ടായിരുന്നു, കാരണം അത് അവളെ അവളുടെ സന്തുലിതാവസ്ഥയിൽ നിന്ന് അല്പം വലിച്ചെറിഞ്ഞു. പക്ഷേ അവൻ തന്റെ നിലയിലേക്ക് മുകളിലേക്ക് പോകുമ്പോൾ അവൻ ഒരു ദീർഘനിശ്വാസം എടുത്ത് വിസിൽ മുഴക്കി. അപ്പോൾ അവൾ തന്റെ സ്വർണക്കണ്ണുള്ള മുകളിലെ ആ മാന്ത്രികന്റെ കൈകളിൽ അകപ്പെട്ടു. കാലോണിന്റെ പുതിയ മതത്തെക്കുറിച്ച് അയാൾക്ക് അറിയാമായിരുന്നതോ ശ്രദ്ധിക്കാഞ്ഞതോ ആയതിനാൽ പാട്ടുപാടലിനെക്കുറിച്ചുള്ള തന്റെ പ്രത്യേക ആശയത്തെക്കുറിച്ച് അയാൾ കേട്ടിരുന്നു. മുകളിലും താഴെയുമുള്ള നിലകൾ തമ്മിലുള്ള ആത്മീയ ബന്ധം അടുത്തതും വർദ്ധിച്ചുവരുന്നതുമാണെന്ന് അദ്ദേഹം താമസിയാതെ കണ്ടെത്തി. കാലോൺ എന്ന് സ്വയം വിളിച്ച മനുഷ്യൻ ഒരു മഹത്തായ സൃഷ്ടിയായിരുന്നു. ശാരീരികമായി അപ്പോളോയുടെ പോണ്ടിഫ് ആകാൻ യോഗ്യനായിരുന്നു. ഫ്ലോംബോയെപ്പോലെ തന്നെ ഉയരവും വളരെ മികച്ച രൂപവും സ്വർണ്ണതാടിയും ശക്തമായ നീലക്കണ്ണുകളും സിംഹത്തെപ്പോലെ പിന്നിലേക്ക് ചാടിയ ഒരു മേനിയും ഉണ്ടായിരുന്നു. ഘടനയിൽ അവൻ പ്രകൃതിയുടെ സുന്ദരമായ മൃഗമായിരുന്നു. എന്നാൽ ഈ മൃഗസൗന്ദര്യമെല്ലാം യഥാർത്ഥ ബുദ്ധിശക്തിയും ആത്മീയതയും കൊണ്ട് ഉയർത്തപ്പെടുകയും പ്രകാശിപ്പിക്കപ്പെടുകയും മൃദുവാക്കപ്പെടുകയും ചെയ്തു. മഹാനായ സാക്സൺ രാജാക്കന്മാരിൽ ഒരാളെപ്പോലെയായിരുന്നു അദ്ദേഹം. വിശുദ്ധന്മാരിൽ ഒരാളെപ്പോലെയും അദ്ദേഹം കാണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ചുറ്റുപാടുകളുടെ ക്രൂരത ഉണ്ടായിരുന്നിട്ടും വിക്ടോറിയ സ്ട്രീറ്റിലെ ഒരു കെട്ടിടത്തിന്റെ പകുതി ഉയരത്തിൽ അദ്ദേഹത്തിന് ഒരു ഓഫീസ് ഉണ്ടായിരുന്നു എന്ന വസ്തുത ഉണ്ടായിരുന്നിട്ടും കഫുകളും കോളറുകളും ധരിച്ച ഒരു സാധാരണ യുവാവായ ക്ലർക്ക് തനിക്കുമിടയിലുള്ള പുറത്തെ മുറിയിലിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഒരു പിച്ചള തകിടിലായിരുന്നു. അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ കുറ്റബോധ ചിഹ്നം ഒരു നേത്രരോഗവിദഗ്ധന്റെ പരസ്യം പോലെ തന്റെ തെരുവിനു മുകളിൽ തൂങ്ങിക്കിടക്കുന്നു. ഈ അശ്ലീലതയ്ക്കെല്ലാം കലോൺ എന്ന മനുഷ്യനിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ആത്മാവിൽ നിന്നും ശരീരത്തിൽ നിന്നും വന്ന ഉജ്ജ്വലമായ മതിപ്പും പ്രചോദനവും ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. എല്ലാം പറഞ്ഞുകഴിഞ്ഞപ്പോൾ ഈ വ്യാജന്റെ സാന്നിധ്യത്തിൽ ഒരു മനുഷ്യൻ ഒരു മഹാനായ മനുഷ്യന്റെ സാന്നിധ്യത്തിൽ അനുഭവപ്പെട്ടു. തന്റെ ഓഫീസിലെ വർക്ക്ഷോപ്പ് വസ്ത്രമായി അദ്ദേഹം ധരിച്ചിരുന്ന ലിനൻ കൊണ്ടുള്ള അയഞ്ഞ ജാക്കറ്റ് സ്യൂട്ടിൽ പോലും അദ്ദേഹം ആകർഷകവും ശക്തനുമായ ഒരു വ്യക്തിയായിരുന്നു. വെളുത്ത വസ്ത്രങ്ങൾ ധരിച്ച്, ദിവസവും സൂര്യനെ വന്ദിക്കുന്ന സ്വർണ സർക്കിൾ ധരിച്ച് കിരീടമണിഞ്ഞപ്പോൾ അദ്ദേഹം ശരിക്കും അതിമനോഹരമായി കാണപ്പെട്ടു. തെരുവ് ജനങ്ങളുടെ ചിരി ചിലപ്പോൾ അവരുടെ ചുണ്ടുകളിൽ പെട്ടെന്ന് മങ്ങി. പകൽ 3 തവണ പുതിയ സൂര്യാരാധകൻ എല്ലാ വെസ്റ്റ്മിൻസ്റ്ററിന്റെയും മുഖത്ത് തന്റെ ചെറിയ ബാൽക്കണിയിൽ തന്റെ തിളങ്ങുന്ന യജമാനനോട് എന്തെങ്കിലും പ്രാർത്ഥന നടത്താൻ പോയി. ഒരിക്കൽ പ്രഭാതത്തിൽ, ഒരിക്കൽ സൂര്യാസ്തമയത്തിൽ, ഒരിക്കൽ ഉച്ചയുടെ ഞെട്ടലിൽ. പാർലമെന്റിന്റെയും പാരിഷ് പള്ളിയുടെയും ഗോപുരങ്ങളിൽ നിന്ന് ഉച്ചയുടെ ഞെട്ടൽ ഇപ്പോഴും ചെറുതായി ഇളകിയപ്പോൾ ഫ്ലോംബോയുടെ സുഹൃത്തായ ഫാദർ ബ്രൗൺ ആദ്യം മുകളിലേക്ക് നോക്കി അപ്പോളോയിലെ വെളുത്ത പുരോഹിതനെ കണ്ടു. ഫീബാസിന്റെ ഈ ദൈനംദിന അഭിവാദ്യങ്ങൾ ഫ്ലോംബോ ധാരാളം കണ്ടിരുന്നു. പിന്തുടരാൻ തന്റെ വൈദിക സുഹൃത്തിനെ പോലും നോക്കാതെ ഉയരമുള്ള കെട്ടിടത്തിന്റെ പൂമുഖത്തേക്ക് ചാടി. എന്നാൽ ആചാരങ്ങളിൽ പ്രൊഫഷണൽ താൽപര്യം കൊണ്ടോ ടോം ഫൂളറിയിൽ ശക്തമായ വ്യക്തിഗത താൽപര്യം കൊണ്ടോ ഫാദർ ബ്രൗൺ നിർത്തി സൂര്യാരാധകന്റെ ബാൽക്കണിയിലേക്ക് നോക്കി. അയാൾ നിർത്തി ഒരു ഇടിച്ച ജൂഡിയെ നോക്കി നിൽക്കുമായിരുന്നു. കാലോൺ പ്രവാചകൻ ഇതിനകം തന്നെ ആർദ്രമായ വസ്ത്രങ്ങളും ഉയർത്തിയ കൈകളും ധരിച്ച് നിവർന്നു നിന്നിരുന്നു. തിരക്കേറിയ തെരുവിലൂടെയുള്ള വഴി മുഴുവൻ അദ്ദേഹത്തിന്റെ വിചിത്രമായ തുളച്ചുകയറുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. അദ്ദേഹത്തിന്റെ സൗര ആരാധന ഉച്ചരിച്ചു. അദ്ദേഹം ഇതിനകം അതിന്റെ മധ്യത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ജ്വലിക്കുന്ന ഡിസ്കിൽ ഉറപ്പിച്ചിരുന്നു. ഈ ഭൂമിയിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ആരെയെങ്കിലും അദ്ദേഹം കണ്ടോ എന്ന് സംശയമാണ്. മുരടിച്ച വൃത്താകൃതിയിലുള്ള ഒരു പുരോഹിതനെ അദ്ദേഹം കണ്ടില്ലെന്ന് ഗണ്യമായി ഉറപ്പാണ്. താഴെ ജനക്കൂട്ടത്തിൽ നിന്ന് മിന്നുന്ന കണ്ണുകളോടെ അദ്ദേഹത്തെ നോക്കി. ഈ രണ്ട് വ്യത്യസ്തരായ ആളുകൾക്കിടയിലും ഏറ്റവും അമ്പരപ്പിക്കുന്ന വ്യത്യാസം അതായിരുന്നു. ഫാദർ ബ്രൗണിന് ഇമവെട്ടാതെ ഒന്നും നോക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ അപ്പോളോയിലെ പുരോഹിതന് ഉച്ചയ്ക്ക് കൺപോളയുടെ ഒരു ആവനാഴിയില്ലാതെ തീജ്വാലയെ നോക്കാൻ കഴിയും. ഓ മകനെ, പ്രവാചകൻ നിലവിളിച്ചു. ഓ നക്ഷത്രമേ, നക്ഷത്രങ്ങൾക്കിടയിൽ അനുവദനീയമല്ലാത്തത്ര വലുതാണ് അത്. ഓ സ്ഥലമെന്ന് വിളിക്കപ്പെടുന്ന ആ രഹസ്യസ്ഥലത്ത് നിശബ്ദമായി ഒഴുകുന്ന ഉറവ, വെളുത്ത കളകളില്ലാത്ത എല്ലാ വസ്തുക്കളുടെയും വെളുത്ത പിതാവ്, വെളുത്ത ജ്വാലകൾ, വെളുത്ത പൂക്കൾ, വെളുത്ത കൊടുമുടികൾ എന്നിവയുടെയും വെളുത്ത പിതാവ്, നിങ്ങളുടെ ഏറ്റവും നിഷ്കളങ്കരും ശാന്തരുമായ എല്ലാ കുട്ടികളെക്കാളും നിഷ്കളങ്കനായ പിതാവേ, പ്രാഥമിക വിശുദ്ധി, അതിന്റെ സമാധാനത്തിലേക്ക് ഒരു റോക്കറ്റിന്റെ വിപരീത കുതിച്ചുചാട്ടം പോലെ ഒരു തിരക്കും ഇടിവും ഭയങ്കരവും നിർത്താതെയുള്ളതുമായ ഒരു നിലവിളിയോടെ പിളർന്നു. അഞ്ചുപേർ മാളികകളുടെ ഗേറ്റിലേക്ക് പാഞ്ഞു. മൂന്ന് പേർ പുറത്തേക്ക് ഒയിട്ടി. ഒരു നിമിഷം അവരെല്ലാം പരസ്പരം ബധിരരാക്കി. തീർത്തും പെട്ടെന്നുള്ള ഏതോ ഭയാനകമായ വികാരം ഒരു നിമിഷം തെരുവിന്റെ പകുതിയെ മോശം വാർത്തകൾ കൊണ്ട് നിറച്ചതായി തോന്നി. അതെന്താണെന്ന് ആർക്കും അറിയാത്തതിനാൽ അത് വളരെ മോശമായിരുന്നു. ബഹളത്തിന്റെ ഇടിവിനു ശേഷം രണ്ട് രൂപങ്ങൾ നിശ്ചലമായി. മുകളിലുള്ള ബാൽക്കണിയിൽ അപ്പോളോയിലെ സുന്ദരനായ പുരോഹിതനും താഴെ ക്രിസ്തുവിന്റെ വൃത്തികെട്ട പുരോഹിതനും, ഒടുവിൽ ഫ്ലോംബോയുടെ ഉയരമുള്ള രൂപവും ടൈറ്റാനിക് എനർജിയും മാളികകളുടെ വാതിൽക്കൽ പ്രത്യക്ഷപ്പെടുകയും ചെറിയ ജനക്കൂട്ടത്തെ ഭരിക്കുകയും ചെയ്തു. ഒരു മൂടൽമഞ്ഞിന്റെ കൊമ്പ് പോലെ ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് അയാൾ ആരോടെങ്കിലും പറഞ്ഞു. അല്ലെങ്കിൽ ഒരു സർജനെ കാണാൻ ആരെയെങ്കിലും വിളിച്ച് ഇരുട്ടും തിരക്കും നിറഞ്ഞ പ്രവേശന കവാടത്തിലേക്ക് അയാൾ തിരിച്ചുപോകുമ്പോൾ അയാളുടെ സുഹൃത്ത് ഫാദർ ബ്രൗൺ അയാളുടെ പിന്നാലെ അപ്രധാനമായി മുങ്ങി. അയാൾ ആൾക്കൂട്ടത്തിനിടയിലൂടെ താഴേക്കിറങ്ങി മുങ്ങുമ്പോഴും ഉറവകളുടെയും പൂക്കളുടെയും സുഹൃത്തായ സന്തോഷവാനായ ദൈവത്തെ ഇപ്പോഴും വിളിച്ചപേക്ഷിക്കുന്ന സൗര പുരോഹിതന്റെ ഗംഭീരമായ ഈണവും ഏകദാനതയും അയാൾക്ക് ഇപ്പോഴും കേൾക്കാൻ കഴിഞ്ഞു. ലിഫ്റ്റ് സാധാരണയായി ഇറങ്ങുന്ന അടച്ചിട്ട സ്ഥലത്തിന് ചുറ്റും ഫ്ലോംബോയും മറ്റ് ആറു പേരും നിൽക്കുന്നതായി ഫാദർ ബ്രൗൺ കണ്ടെത്തി. പക്ഷേ ലിഫ്റ്റ് ഇറങ്ങിയിരുന്നില്ല. മറ്റെന്തോ ഇറങ്ങിപ്പോയി. ഒരു ലിഫ്റ്റിലൂടെ വരേണ്ട ഒന്ന്. അവസാന നാല് മിനിറ്റായി. ഫ്ലോംബോ അതിലേക്ക് നോക്കി. ദുരന്തതത്തിന്റെ അസ്തിത്വം നിഷേധിച്ച ആ സുന്ദരിയായ സ്ത്രീയുടെ തലച്ചോറും ചോരയൊലിക്കുന്ന രൂപവും കണ്ടു. അത് പോളിൻ സ്റ്റേസിയാണെന്ന് അയാൾക്ക് ഒരിക്കലും സംശയം തോന്നിയിരുന്നില്ല. ഒരു ഡോക്ടറെ വിളിച്ചെങ്കിലും അവൾ മരിച്ചുപോയെന്ന് അയാൾക്ക് ഒരു ചെറിയ സംശയവും ഉണ്ടായിരുന്നില്ല. അവളെ ഇഷ്ടപ്പെട്ടോ അതോ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് അയാൾക്ക് ഉറപ്പായി ഓർമ്മിക്കാൻ കഴിഞ്ഞില്ല. ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അവൾ അവന് ഒരു വ്യക്തിയായിരുന്നു. അസഹനീയമായ വിശദാംശങ്ങളും ശീലങ്ങളും അയാളെ കുത്തിക്കൊന്നു. ദുഃഖത്തിന്റെ എല്ലാ ചെറിയ കടാരകളും പെട്ടെന്ന് രഹസ്യമായി തെളിഞ്ഞു നിൽക്കുന്ന അവളുടെ സുന്ദരമായ മുഖവും മരണത്തിന്റെ കയ്പ് നിറഞ്ഞ പ്രസംഗങ്ങളും അയാൾ ഓർത്തു. ഒരു നിമിഷം കൊണ്ട് നീലയിൽ നിന്നുള്ള ഒരു ബോൾട്ട് പോലെ, എവിടെ നിന്നോ വന്ന ഇടിമിന്നൽ പോലെ, ആ സുന്ദരവും ധിക്കാരിയുമായ ശരീരം ലിഫ്റ്റിന്റെ തുറന്ന കിണറ്റിൽ നിന്ന് താഴേക്ക് ഇടിച്ചു വീണു. അത് ആത്മഹത്യയായിരുന്നോ? അത്രയും ധിക്കാരിയായ ശുഭാപ്തിവിശ്വാസിയുമായി അത് അസാധ്യമാണെന്ന് തോന്നി. അത് കൊലപാതകമായിരുന്നോ? പക്ഷേ ആ ജനവാസമില്ലാത്ത ഫ്ളാറ്റുകളിൽ ആരെയെങ്കിലും കൊല്ലാൻ ആരുണ്ടായിരുന്നു? ശക്തനാകാൻ ഉദ്ദേശിച്ചതും പെട്ടെന്ന് ദുർബലനായി തോന്നിയതുമായ പാറക്കെട്ടുകൾ നിറഞ്ഞ വാക്കുകളുടെ തിരക്കിൽ അയാൾ ചോദിച്ചു, ആ സഹകലോൺ എവിടെയായിരുന്നു? പതിവ് പോലെ കനത്തതും നിശബ്ദവും നിറഞ്ഞതുമായ ഒരു ശബ്ദം. കഴിഞ്ഞ 15 മിനിറ്റായി കലോൺ തന്റെ ബാൽക്കണിയിൽ തന്റെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നുവെന്ന് അയാൾക്ക് ഉറപ്പു നൽകി. ഫ്ലോംബോ ശബ്ദം കേട്ട് ഫാദർ ബ്രൗണിന്റെ കൈകൾ അനുഭവിച്ചപ്പോൾ അവൻ തന്റെ ഹൃദ്യമായ മുഖം തിരിച്ചു പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എപ്പോഴും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആർക്കാണ് അത് ചെയ്യാൻ കഴിയുക? ഒരുപക്ഷേ നമുക്ക് മുകളിലേക്ക് പോയി കണ്ടെത്താം, മറ്റൊരാൾ പറഞ്ഞു. പോലീസ് നീങ്ങാൻ അരമണിക്കൂർ കൂടി ബാക്കിയുണ്ട്. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം സർജന്മാരുടെ ചുമതലയിൽ ഏൽപ്പിച്ച് ഫ്ലോംബോ ടൈപ്പ്റൈറ്റിംഗ് ഓഫീസിലേക്കുള്ള പടികൾ കയറി. അത് പൂർണ്ണമായും ശൂന്യമാണെന്ന് കണ്ടെത്തി. തുടർന്ന് സ്വന്തം സ്ഥലത്തേക്ക് ഒയിട്ടി.
അവിടെ പ്രവേശിച്ച ശേഷം അയാൾ പെട്ടെന്ന് തന്റെ സുഹൃത്തിന്റെ അടുത്തേക്ക് പുതിയതും വെളുത്തതുമായ മുഖത്തോടെ മടങ്ങി. ഡബിൾ കോട്ട്.
അവളുടെ സഹോദരി, അയാൾ അസുഖകരമായ ഗൗരവത്തോടെ പറഞ്ഞു. അവളുടെ സഹോദരി നടക്കാൻ പോയതായി തോന്നുന്നു. അച്ഛൻ ബ്രൗൺ തലയാട്ടി. അല്ലെങ്കിൽ അവൾ ആ സൂര്യന്റെ ഓഫീസിലേക്ക് പോയിരിക്കാം, അയാൾ പറഞ്ഞു. ഞാൻ നിങ്ങളാണെങ്കിൽ ഞാനത് പരിശോധിക്കണം. എന്നിട്ട് നമുക്കെല്ലാവർക്കും നിങ്ങളുടെ ഓഫീസിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇല്ല, എന്തോ ഓർമ്മ വരുന്നതുപോലെ അയാൾ പെട്ടെന്ന് കൂട്ടിച്ചേർത്തു. എന്റെ ആ മണ്ടത്തരത്തിൽ നിന്ന് എനിക്ക് എപ്പോഴെങ്കിലും രക്ഷപ്പെടാൻ കഴിയുമോ? തീർച്ചയായും, താഴെയുള്ള അവരുടെ ഓഫീസിൽ. ഫ്ലോംബോ തുറിച്ചു നോക്കി. പക്ഷേ അയാൾ താഴെയുള്ള ചെറിയ പിതാവിനെ പിന്തുടർന്ന് സ്റ്റാസിസിന്റെ ഒഴിഞ്ഞ ഫ്ളാറ്റിലേക്ക് പോയി. അവിടെ ആ അഭേദ്യമായ പാസ്റ്റർ പ്രവേശന കവാടത്തിൽ തന്നെ ഒരു വലിയ ചുവന്ന തുകൽ കസേര എടുത്തു. അതിൽ നിന്ന് അയാൾക്ക് പടികളും ലാൻഡിംഗുകളും കാണാൻ കഴിഞ്ഞു. കാത്തിരുന്നു. അയാൾ അധികം കാത്തിരുന്നില്ല. ഏകദേശം 4 മിനിറ്റിനുള്ളിൽ 3 രൂപങ്ങൾ പടികളിറങ്ങി, ഒരുപോലെ അവരുടെ സാമീപ്യത്തിൽ മാത്രം. ആദ്യത്തേത് മരിച്ച സ്ത്രീയുടെ സഹോദരി ജോൺ സ്റ്റേസിയായിരുന്നു. വ്യക്തമായും അവൾ അപ്പോളോയിലെ താൽക്കാലിക ക്ഷേത്രത്തിൽ മുകളിലത്തെ നിലയിലായിരുന്നു. രണ്ടാമത്തേത് അപ്പോളോയിലെ പുരോഹിതനായിരുന്നു. അദ്ദേഹത്തിന്റെ ആരാധനാലയം പൂർത്തിയാക്കി, ശൂന്യമായ പടികൾ തൂത്തുവാരി, അത്യധികം ഗംഭീരമായി. വെളുത്ത വസ്ത്രങ്ങളിലും താടിയിലും പിളർന്ന മുടിയിലും എന്തോ ഒന്ന്, ടോറിയത്തിൽ നിന്ന് പുറപ്പെടുന്ന ഡോറിന്റെ ക്രിസ്തുവിന്റെ ഭാവമുണ്ടായിരുന്നു. മൂന്നാമത്തേത് ഫ്ലോംബോ ആയിരുന്നു. കറുത്ത പുരികങ്ങളും അല്പം ആശയക്കുഴപ്പത്തിലുമായിരുന്നു. വരച്ച മുഖവും അകാലത്തിൽ നരച്ച മുടിയുമുള്ള ഇരുണ്ട മിസ് ജോൺ സ്റ്റേസി നേരെ സ്വന്തം മേശയിലേക്ക് നടന്നു. അവളെ പുറത്തേക്ക് അയച്ചു. പ്രായോഗികമായ ഒരു ഫ്ലാപ്പുള്ള പേപ്പറുകൾ. ആ വെറും പ്രവൃത്തി മറ്റുള്ളവരെയെല്ലാം സുബോധത്തിലേക്ക് നയിച്ചു. മിസ് ജോൺ സ്റ്റേസി ഒരു കുറ്റവാളിയാണെങ്കിൽ അവൾ ഒരു കൂളായിരുന്നു. ഫാദർ ബ്രൗൺ കുറച്ചുനേരം ഒരു ചെറിയ പുഞ്ചിരിയോടെ അവളെ നോക്കി. പിന്നെ അവളിൽ നിന്ന് കണ്ണുകൾ മാറ്റാതെ മറ്റൊരാളെ അഭിസംബോധന ചെയ്തു. പ്രവാചകൻ, അദ്ദേഹം കലോൺ എന്ന വ്യക്തിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ മതത്തെക്കുറിച്ച് നിങ്ങൾ എന്നോട് ധാരാളം കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് ചെയ്യുന്നതിൽ എനിക്ക് അഭിമാനമുണ്ടാകും, കലോൺ തന്റെ ഇപ്പോഴും കിരീടമണിഞ്ഞ തല ചരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് ഫാദർ ബ്രൗൺ തന്റെ സംശയാസ്പദമായ രീതിയിൽ പറഞ്ഞു. ഒരു മനുഷ്യന് ശരിക്കും മോശമായ പ്രാഥമിക തത്വങ്ങളുണ്ടെങ്കിൽ അത് ഭാഗികമായി അവന്റെ തെറ്റായിരിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ അതിനെല്ലാം പുറമെ തന്റെ വ്യക്തമായ മനസ്സാക്ഷിയെ അപമാനിക്കുന്ന ഒരു മനുഷ്യനും ഏറെക്കുറെ കുപ്രസിദ്ധമായ മനസ്സാക്ഷിയുള്ള ഒരു മനുഷ്യനുമിടയിൽ നമുക്ക് എന്തെങ്കിലും വ്യത്യാസം വരുത്താൻ കഴിയും. ഇപ്പോൾ കൊലപാതകം തെറ്റാണെന്ന് നിങ്ങൾ ശരിക്കും കരുതുന്നുണ്ടോ? ഇതൊരു ആരോപണമാണോ? കാലോൺ വളരെ നിശബ്ദമായി ചോദിച്ചു. ഇല്ല, ബ്രൗൺ തുല്യമായി സൗമ്യമായി മറുപടി നൽകി. പ്രതിരോധത്തിനുള്ള പ്രസംഗമാണിത്. മുറിയുടെ നീണ്ടതും ഞെട്ടിക്കുന്നതുമായ നിശ്ചലതയിൽ അപ്പോളോയുടെ പ്രവാചകൻ പതുക്കെ എഴുന്നേറ്റു. ശരിക്കും അത് സൂര്യന്റെ ഉദയം പോലെയായിരുന്നു. ഒരു മനുഷ്യനെ എസ്എസ്ബറി സമതലം എളുപ്പത്തിൽ നിറക്കാൻ കഴിയുമെന്ന് തോന്നുന്ന വിധത്തിൽ അദ്ദേഹം ആ മുറി തന്റെ പ്രകാശവും ജീവിതവും കൊണ്ട് നിറച്ചു. അദ്ദേഹത്തിന്റെ മേലങ്കി ധരിച്ച രൂപം മുഴുവൻ മുറിയും ക്ലാസിക് ഡ്രെപ്പറികൾ കൊണ്ട് തൂക്കിയിട്ടിരിക്കുന്നതായി തോന്നി. ആധുനിക പുരോഹിതന്റെ ചെറിയ കറുത്ത രൂപം ഒരു തെറ്റും കടന്നുകയറ്റവുമാണെന്ന് തോന്നുന്നതുവരെ അദ്ദേഹത്തിന്റെ ഇതിഹാസ ആംഗ്യത്തെ കൂടുതൽ ഗംഭീരമായ കാഴ്ചപ്പാടുകളിലേക്ക് വ്യാപിപ്പിക്കുന്നതായി തോന്നി. ഹെലസിന്റെ ചില പ്രതാപത്തിന്മേലുള്ള ഒരു വൃത്താകൃതിയിലുള്ള കറുത്ത പാടായി തോന്നി. ഒടുവിൽ നമ്മൾ കണ്ടുമുട്ടുന്നു, കൈപാസ്, പ്രവാചകൻ പറഞ്ഞു. നിങ്ങളുടെയും എന്റെയും സഭ മാത്രമാണ് ഈ ഭൂമിയിലെ ഒരേയൊരു യാഥാർത്ഥ്യം. ഞാൻ സൂര്യനെ ആരാധിക്കുന്നു, നിങ്ങൾ സൂര്യന്റെ ഇരുട്ടിനെയാണ്. നിങ്ങൾ മരിക്കുന്നവരുടെ പുരോഹിതനാണ്, ഞാൻ ജീവിക്കുന്ന ദൈവമാണ്. സംശയത്തിന്റെയും അപവാദത്തിന്റെയും നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രവൃത്തി നിങ്ങളുടെ കോട്ടിനും വിശ്വാസത്തിനും യോഗ്യമാണ്. നിങ്ങളുടെ മുഴുവൻ സഭയും ഒരു കറുത്ത പോലീസ് മാത്രമാണ്. വഞ്ചനയിലൂടെയോ പീഡനത്തിലൂടെയോ ആകട്ടെ, മനുഷ്യരിൽ നിന്ന് കുറ്റസമ്മതം കീറാൻ ശ്രമിക്കുന്ന ചാരന്മാരും ഡിറ്റക്റ്റീവുകളും മാത്രമാണ് നിങ്ങൾ. നിങ്ങൾ ആളുകളെ കുറ്റകൃത്യത്തിന് ശിക്ഷിക്കും, ഞാൻ അവരെ നിരപരാധിത്വത്തിന് ശിക്ഷിക്കും. പാപത്തിന്റെ പേരിൽ നീ അവരെ കുറ്റം വിധിക്കും, പുണ്യത്തിന്റെ പേരിൽ ഞാൻ അവരെ കുറ്റം വിധിക്കും. തിന്മയുടെ പുസ്തകങ്ങളുടെ വായനക്കാരാ, നിങ്ങളുടെ അടിസ്ഥാനരഹിതമായ പേടി സ്വപ്നങ്ങളെ എന്നേക്കുമായി പറത്തിവിടുന്നതിനു മുമ്പ് ഒരു വാക്കുകൂടി. നിങ്ങൾക്ക് എന്നെ കുറ്റം വിധിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് എനിക്ക് എത്രമാത്രം താൽപ്പര്യമില്ലെന്ന് നിങ്ങൾക്ക് ചെറുതായി പോലും മനസ്സിലാകുന്നില്ല. നിങ്ങൾ അപമാനം എന്നും ഭയാനകമായ തൂക്കിക്കൊല്ലൽ എന്നും വിളിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ഒരു കുട്ടിയുടെ കളിപ്പാട്ട പുസ്തകത്തിലെ ഒരു രാക്ഷസിനേക്കാൾ കൂടുതലല്ല. നിങ്ങൾ പ്രതിവാദത്തിനുവേണ്ടി പ്രസംഗം നടത്തുകയാണെന്ന് നിങ്ങൾ പറഞ്ഞു. ഈ ജീവിതത്തിലെ മേഘഭൂമിയെക്കുറിച്ച് എനിക്ക് അത്ര വലിയ താൽപ്പര്യമില്ല, അതിനാൽ ഞാൻ പ്രോസിക്യൂഷന്റെ പ്രസംഗം നിങ്ങൾക്ക് നൽകും. ഈ കാര്യത്തിൽ എനിക്കെതിരെ ഒരു കാര്യം മാത്രമേ പറയാൻ കഴിയൂ, അത് ഞാൻ തന്നെ പറയും. മരിച്ച സ്ത്രീ എന്റെ സ്നേഹവും എന്റെ വധുവുമായിരുന്നു. നിങ്ങളുടെ ടിൻ ചാപ്പലുകൾ നിയമാനുസൃതമെന്ന് വിളിക്കുന്ന രീതിയിലല്ല, മറിച്ച് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാകാത്തതത്ര ശുദ്ധവും കർശനവുമായ ഒരു നിയമത്തിലൂടെ. അവളും ഞാനും നിങ്ങളുടേതിൽ നിന്ന് മറ്റൊരു ലോകത്തേക്ക് നടന്നു. ഇഷ്ടികകളുടെ തുരങ്കങ്ങളിലൂടെയും ഇടനാഴികളിലൂടെയും നിങ്ങൾ ഗൂഢാലോചന നടത്തുമ്പോൾ സ്ഫടിക കൊട്ടാരങ്ങൾ പരീക്ഷിച്ചു. ദൈവശാസ്ത്രപരവും അല്ലാത്തതുമായ പോലീസുകാർ എപ്പോഴും സ്നേഹമുണ്ടായിരുന്നിടത്ത് ഉടൻ തന്നെ വിദ്വേഷമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ പ്രോസിക്യൂഷനു വേണ്ടി നിങ്ങൾ ആദ്യം പറഞ്ഞത് ഇതാ. എന്നാൽ രണ്ടാമത്തെ കാര്യം കൂടുതൽ ശക്തമാണ്. എനിക്ക് നിങ്ങളോട് വെറുപ്പില്ല. പോളിൻ എന്നെ സ്നേഹിച്ചിരുന്നു എന്നതു മാത്രമല്ല, മരിക്കുന്നതിനു മുമ്പ് ഇന്ന് രാവിലെ അവൾ ആ മേശയിൽ ഒരു വിൽപത്രം എഴുതി, എന്റെ പുതിയ പള്ളിയിൽ 500,000 രൂപ ചെലവഴിച്ചു എന്നതും സത്യമാണ്. വരൂ, കൈവിലങ്ങുകൾ എവിടെ? നിങ്ങൾ എന്നോട് എന്തു മണ്ടത്തരമാണ് ചെയ്യുന്നതെന്ന് എനിക്ക് പ്രശ്നമുണ്ടോ? ശിക്ഷാനടപടികൾ വഴിയരികിലെ ഒരു സ്റ്റേഷനിൽ അവളെ കാത്തിരിക്കുന്നതു പോലെയായിരിക്കും. തൂക്കുമരം ഒരു തലയെടുപ്പുള്ള കാറിൽ മാത്രമേ അവളുടെ അടുത്തേക്ക് പോകൂ. ഒരു പ്രാസംഗികന്റെ തല കുലുക്കുന്ന അധികാരത്തോടെ അദ്ദേഹം സംസാരിച്ചു. ഫ്ലോംബോയും ജോൺ സ്റ്റേസിയും അത്ഭുതത്തോടെ അവനെ നോക്കി. ഫാദർ ബ്രൗണിന്റെ മുഖം അങ്ങേയറ്റത്തെ ദുഃഖം മാത്രം പ്രകടിപ്പിച്ചതായി തോന്നി. നെറ്റിയിൽ വേദനയുടെ ഒരു ചുളിവോടെ അയാൾ നിലത്തേക്ക് നോക്കി. മകന്റെ പ്രവാചകൻ ആവരണത്തിൽ എളുപ്പത്തിൽ ചാരി നിന്ന് വീണ്ടും തുടർന്നു. ചുരുക്കം വാക്കുകളിൽ പറഞ്ഞാൽ, എനിക്കെതിരെയുള്ള മുഴുവൻ കേസും ഞാൻ നിങ്ങളുടെ മുന്നിൽ വച്ചിട്ടുണ്ട്. എനിക്കെതിരായ ഒരേയൊരു കേസ്. കുറച്ചു വാക്കുകളിൽ പറഞ്ഞാൽ, അതിന്റെ ഒരു കണിക പോലും അവശേഷിക്കാതിരിക്കാൻ ഞാൻ അത് തകർക്കും. ഈ കുറ്റകൃത്യം ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ സത്യം. എനിക്ക് ഈ കുറ്റകൃത്യം ചെയ്യാൻ കഴിയില്ലായിരുന്നു. പോളിൻ സ്റ്റേസി 5:12 ഈ നിലയിൽ നിന്ന് നിലത്തേക്ക് വീണു. 100 പേർ സാക്ഷിപ്പെട്ടിയിലേക്ക് പോയി. ഉച്ചയ്ക്ക് 12 മണി മുതൽ 4:30 വരെ, എന്റെ പൊതു പ്രാർത്ഥനയുടെ പതിവ് സമയം വരെ, എന്റെ സ്വന്തം മുറികളുടെ ബാൽക്കണിയിൽ ഞാൻ നിൽക്കുകയായിരുന്നുവെന്ന് പറയും. ക്ലാപ്പമിൽ നിന്നുള്ള മാന്യനായ ഒരു യുവാവായ എന്റെ ക്ലറർ ഞാൻ രാവിലെ മുഴുവൻ എന്റെ പുറത്തെ ഓഫീസിൽ ഇരുന്നുവെന്നും ഒരു ആശയവിനിമയവും നടന്നിട്ടില്ലെന്നും സത്യം ചെയ്യും. ഒരു 1:10 മുമ്പ്, അപകടത്തിന്റെ ഏതെങ്കിലും ശബ്ദത്തിന് 15 മുമ്പ് ഞാൻ ഓഫീസിൽ നിന്നോ ബാൽക്കണിയിൽ നിന്നോ പുറത്തിറങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം സത്യം ചെയ്യും. ഇത്രയും പൂർണ്ണമായ ഒരു അലിബി ആർക്കും ഒരിക്കലും ഉണ്ടായിട്ടില്ല. വെസ്റ്റ്മിൻസ്റ്ററിന്റെ പകുതിയിൽ ഞാൻ സബ്വേ ചെയ്യും. നിങ്ങൾ വീണ്ടും കൈവിലങ്ങുകൾ മാറ്റിവെക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ കരുതുന്നു. കേസ് അവസാനിച്ചു. എന്നാൽ ഒടുവിൽ ഈ വിഡ്ഢി സംശയത്തിന്റെ ഒരു ശ്വാസവും വായുവിൽ അവശേഷിക്കരുത്. നിങ്ങൾക്കറിയാൻ ആഗ്രഹിക്കുന്നതെല്ലാം ഞാൻ നിങ്ങളോട് പറയും. എന്റെ ദുഖിതയായ സുഹൃത്തിന്റെ മരണത്തിന് കാരണം എങ്ങനെയാണെന്ന് എനിക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ എന്നെയോ എന്റെ വിശ്വാസത്തെയും തത്വചിന്തയെയും കുറ്റപ്പെടുത്താം, പക്ഷേ തീർച്ചയായും നിങ്ങൾക്ക് എന്നെ പൂട്ടാൻ കഴിയില്ല. ചില അഡപ്റ്റുകളും ഇല്ലുമിനാദികളും ചരിത്രത്തിൽ ലെവിഡേഷന്റെ ശക്തി, അതായത് ശൂന്യമായ വായുവിൽ സ്വയംപര്യാപ്തത നേടിയിട്ടുണ്ടെന്ന് ഉയർന്ന സത്യങ്ങൾ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നന്നായി അറിയാം. നമ്മുടെ ഔൾട്ട് ജ്ഞാനത്തിലെ പ്രധാന ഘടകമായ ദ്രവ്യത്തിന്റെ പൊതുവായ വിജയത്തിന്റെ ഒരു ഭാഗം മാത്രമാണിത്. പാവം പോളിൻ ആവേശഭരിതയും അതിമോഹവുമുള്ള സ്വഭാവക്കാരിയായിരുന്നു. സത്യം പറഞ്ഞാൽ അവൾ തന്നേക്കാൾ നിഗൂഢതകളിൽ അല്പം ആഴത്തിലാണെന്ന് ഞാൻ കരുതുന്നു. ഞങ്ങൾ ഒരുമിച്ച് ലിഫ്റ്റിൽ ഇറങ്ങുമ്പോൾ ഒരാളുടെ ഇച്ഛാശക്തി ശക്തമാണെങ്കിൽ ഒരാൾക്ക് ഒരു തൂവൽ പോലെ നിരുപദ്രവകരമായി താഴേക്ക് പൊങ്ങിക്കിടക്കാമെന്ന് അവൾ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. മാന്യമായ ചിന്തകളുടെ ഏതോ ആനന്ദത്തിൽ അവൾ അത്ഭുതം പരീക്ഷിച്ചുവെന്ന് ഞാൻ ഗൗരവമായി വിശ്വസിച്ചു. അവളുടെ ഇച്ഛയോ വിശ്വാസമോ നിർണായക നിമിഷത്തിൽ അവളെ പരാജയപ്പെടുത്തിയിരിക്കണം. ദ്രവ്യത്തിന്റെ താഴ്ന്ന നിയമം അതിന്റെ ഭയാനകമായ പ്രതികാരം ചെയ്തു. മാന്യരെ, കഥ മുഴുവൻ ഇവിടെയുണ്ട്. വളരെ ദുഃഖകരവും നിങ്ങൾ കരുതുന്നതുപോലെ വളരെ അഹങ്കാരിയും ദുഷ്ടനുമാണ്, പക്ഷേ തീർച്ചയായും കുറ്റകരമോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ബന്ധപ്പെട്ടതോ അല്ല. പോലീസ് കോടതികളുടെ ചുരുക്കെഴുത്തുകളിൽ നിങ്ങൾ അതിനെ ആത്മഹത്യ എന്ന് വിളിക്കുന്നതാണ് നല്ലത്. ശാസ്ത്രത്തിന്റെ പുരോഗതിക്കും സ്വർഗത്തിന്റെ സാവധാനത്തിലുള്ള ഉയരത്തിനും ഞാൻ എപ്പോഴും അതിനെ വീരോചിതമായ പരാജയം എന്ന് വിളിക്കും. ഫാദർ ബ്രൗൺ പരാജയപ്പെടുന്നത് ഫ്ലോംബോ ആദ്യമായിട്ടായിരുന്നു. അദ്ദേഹം ഇപ്പോഴും വേദനാജനകവും ചുരുണ്ടതുമായ നെറ്റിയിൽ നിലത്തേക്ക് നോക്കി ലജ്ജയോടെ എന്നപോലെ ഇരുന്നു. പ്രവാചകന്റെ ചിറകുള്ള വാക്കുകൾ വികസിച്ച വികാരം ഒഴിവാക്കാൻ കഴിയില്ലായിരുന്നു. ഇവിടെ മനുഷ്യരെ സംശയിക്കുന്ന സ്വാഭാവിക സ്വാതന്ത്ര്യത്തിന്റെയും ആരോഗ്യത്തിന്റെയും കൂടുതൽ അഭിമാനകരവും ശുദ്ധവുമായ ആത്മാവിനാൽ വലയം ചെയ്യപ്പെട്ട ഒരു മങ്ങിയ പ്രൊഫഷണൽ സംശയാലുവാണ്. ഒടുവിൽ ശാരീരിക ക്ലേശത്തിലാണെന്ന പോലെ അദ്ദേഹം കണ്ണുചിമ്മിക്കൊണ്ട് പറഞ്ഞു. ശരി, അങ്ങനെയാണെങ്കിൽ സർ, നിങ്ങൾ പറഞ്ഞ സാക്ഷ്യപത്രം എടുത്തു പോകുകയല്ലാതെ മറ്റൊന്നും ചെയ്യേണ്ടതില്ല. പാവം സ്ത്രീ അത് എവിടെയാണ് ഉപേക്ഷിച്ചതെന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു. അത് വാതിലിനടുത്തുള്ള അവളുടെ മേശപ്പുറത്തുണ്ടായിരിക്കും. ഞാൻ കരുതുന്നു അവനെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കുന്നതുപോലെ തോന്നുന്ന ആ വലിയ നിഷ്കളങ്കതയോടെ കലോൺ പറഞ്ഞു. ഇന്ന് രാവിലെ അവൾ പ്രത്യേകിച്ച് അതിൽ കയറുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ ലിഫ്റ്റിൽ കയറി എന്റെ സ്വന്തം മുറിയിലേക്ക് പോകുമ്പോൾ അവൾ സൈക്കിൾ ചവിട്ടുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അവളുടെ വാതിൽ തുറന്നിരുന്നോ? പുരോഹിതൻ പായയുടെ മൂലയിൽ കണ്ണുവെച്ച് ചോദിച്ചു. അതെ, കാലോൺ ശാന്തമായി പറഞ്ഞു. ആഹാ, അന്നുമുതൽ അത് തുറന്നിരിക്കുന്നു, മറ്റേയാൾ പറഞ്ഞു. പായയെക്കുറിച്ചുള്ള നിശബ്ദ പഠനം തുടർന്നു. അവിടെ ഒരു കടലാസുണ്ട്. മിസ് ജോൺ എന്ന കരളലിയിക്കുന്ന ശബ്ദം അല്പം ഏകദാനമായിരുന്നു. അവൾ വാതിലിനടുത്തുള്ള തന്റെ സഹോദരിയുടെ മേശയിലേക്ക് കടന്നു. കയ്യിൽ ഒരു നീലവിഡ്ഡിയുടെ തൊപ്പി പിടിച്ചിരുന്നു. അത്തരമൊരു രംഗത്തിനോ അവസരത്തിനോ അനുയോജ്യമല്ലാത്തതായി തോന്നുന്ന ഒരു പുളിച്ച പുഞ്ചിരി അവളുടെ മുഖത്തുണ്ടായിരുന്നു. ഫ്ലോംബോ ഇരുണ്ട നെടിയോടെ അവളെ നോക്കി. കാലോൺ പ്രവാചകൻ തന്നെ കടന്നുപോയ ആ വിശ്വസ്തമായ അബോധാവസ്ഥയുടെ പേപ്പറിൽ നിന്ന് മാറി നിന്നു. പക്ഷേ ഫ്ലോംബോ അത് സ്ത്രീയുടെ കയ്യിൽ നിന്ന് എടുത്ത് അത്യധികം അത്ഭുതത്തോടെ വായിച്ചു. അത് യഥാർത്ഥത്തിൽ ഒരു ഔപചാരിക രീതിയിൽ ആരംഭിച്ചു. എന്നാൽ എനിക്കുള്ളതെല്ലാം ഞാൻ നൽകുകയും കൈമാറുകയും ചെയ്യുന്നു എന്ന വാക്കുകൾക്ക് ശേഷം എഴുത്ത് പെട്ടെന്ന് ഒരു കൂട്ടം പോറലുകളോടെ നിലച്ചു. ഒരു സിംഹത്തിന്റെയും പേരിന്റെ ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. ഫ്ലോംബോ അത്ഭുതത്തോടെ ഈ വെട്ടിച്ചുരുക്കിയ സാക്ഷ്യം തന്റെ വൈദിക സുഹൃത്തിന് കൈമാറി. അദ്ദേഹം അതിലേക്ക് നോക്കി നിശബ്ദമായി അത് സൂര്യന്റെ പുരോഹിതന് നൽകി. ഒരു നിമിഷത്തിനു ശേഷം ആ പോണ്ടിഫ് തന്റെ മനോഹരമായ തൂത്തുവാരൽ വസ്ത്രങ്ങൾ ധരിച്ച് രണ്ട് വലിയ ചുവടുവപ്പുകളിലൂടെ മുറി കടന്നുപോയി. ജോൺ സ്റ്റേസിയുടെ മുകളിൽ തലയുയർത്തി നിൽക്കുന്ന അവന്റെ നീലക്കണ്ണുകൾ, നീ ഇവിടെ എന്തൊക്കെ കുരങ്ങൻ തന്ത്രങ്ങളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്? അവൻ കരഞ്ഞു. അത്രയൊന്നുമല്ല, പോളിനെഴുതി. യാങ്കിയുടെ കുസൃതിയോടെ തികച്ചും പുതിയൊരു ശബ്ദത്തിൽ അവൻ സംസാരിക്കുന്നത് കേട്ട് അവർ ഞെട്ടിപ്പോയി. അവന്റെ എല്ലാ ഗാംഭീര്യവും നല്ല ഇംഗ്ലീഷും ഒരു മേലങ്കി പോലെ അവനിൽ നിന്ന് വീണു. അവളുടെ മേശപ്പുറത്തുണ്ടായിരുന്നത് അതായിരുന്നു, ജോൺ പറഞ്ഞു. ദുഷ്ടപ്രീതിയുടെ അതേ പുഞ്ചിരിയോടെ അവനെ സ്ഥിരമായി നേരിട്ടു. പെട്ടെന്ന് ആ മനുഷ്യൻ ദൈവദൂഷണങ്ങളും അവിശ്വസനീയമായ വാക്കുകളുടെ തിമിരങ്ങളും പൊട്ടിപ്പുറപ്പെട്ടു. അവന്റെ മുഖംമൂടി വീണതിൽ ഞെട്ടിക്കുന്ന എന്തോ ഒന്നുണ്ടായിരുന്നു. ഒരു മനുഷ്യന്റെ യഥാർത്ഥ മുഖം അഴിഞ്ഞുവീഴുന്നത് പോലെയായിരുന്നു അത്. ഇതാ നോക്കൂ, ശപിക്കുന്നതുകൊണ്ട് ശ്വാസമുട്ടിയപ്പോൾ അവൻ വിശാലമായ അമേരിക്കക്കാരിയിൽ കരഞ്ഞു. ഞാനൊരു സാഹസികനായിരിക്കാം, പക്ഷേ നിങ്ങൾ ഒരു കൊലപാതകിയാണെന്ന് ഞാൻ കരുതുന്നു. അതെ മാന്യരെ, ഇതാ നിങ്ങളുടെ മരണം വിശദീകരിച്ചിരിക്കുന്നു, യാതൊരു കുലുക്കവുമില്ലാതെ. പാവം പെൺകുട്ടി എനിക്ക് അനുകൂലമായി വിൽപ്പത്രം എഴുതുകയാണ്. അവളുടെ ശപിക്കപ്പെട്ട സഹോദരി കടന്നുവന്ന് പേനയ്ക്കായി പാടുപെടുന്നു. അവളെ കിണറ്റിലേക്ക് വലിച്ചിഴച്ച് അത് പൂർത്തിയാക്കുന്നതിനു മുമ്പ് അവളെ താഴേക്കെറിയുന്നു. സാക്സ്, നമുക്ക് കൈവിലങ്ങുകൾ വേണമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ശരിക്കും പറഞ്ഞതുപോലെ, ജോൺ വൃത്തികെട്ട ശാന്തതയോടെ മറുപടി പറഞ്ഞു. നിങ്ങളുടെ ക്ലറർ വളരെ മാന്യനായ ഒരു ചെറുപ്പക്കാരനാണ്. ഒരു സത്യപ്രതിജ്ഞയുടെ സ്വഭാവം അയാൾക്കറിയാം. എന്റെ സഹോദരി വീണതിന് 5 മിനിറ്റ് മുമ്പ് ഞാൻ നിങ്ങളുടെ ഓഫീസിൽ ചില ടൈപ്പ്റൈറ്റിംഗ് ജോലികൾ ചെയ്തുകൊണ്ടിരുന്നുവെന്ന് അദ്ദേഹം ഏത് കോടതിയിലും സത്യം ചെയ്യും. മിസ്റ്റർ ഫ്ലോംബോ നിങ്ങളോട് പറയും എന്നെ അവിടെ കണ്ടെത്തിയെന്ന്. ഒരു നിശബ്ദത ഉണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ട്? ഫ്ലോംബോ കരഞ്ഞു. അവൾ വീണപ്പോൾ പോളിനൊറ്റയ്ക്കായിരുന്നു. അത് ആത്മഹത്യയായിരുന്നു. അവൾ വീണപ്പോൾ അവൾ ഒറ്റയ്ക്കായിരുന്നു, ഫാദർ ബ്രൗൺ പറഞ്ഞു. പക്ഷേ അത് ആത്മഹത്യയല്ല. പിന്നെ അവൾ എങ്ങനെ മരിച്ചു? ഫ്ലോംബോ അക്ഷമയോടെ ചോദിച്ചു. അവൾ കൊല്ലപ്പെട്ടു. പക്ഷേ അവൾ ഒറ്റയ്ക്കായിരുന്നു, ഡിറ്റക്റ്റീവ് എതിർത്തു. അവൾ ഒറ്റയ്ക്കായിരുന്നപ്പോൾ അവൾ കൊല്ലപ്പെട്ടു, പുരോഹിതൻ മറുപടി പറഞ്ഞു. ബാക്കിയുള്ളവരെല്ലാം അവനെ നോക്കി. പക്ഷേ അവൻ പഴയ നിരാശാ മനോഭാവത്തിൽ ചുളിവുകൾ വീഴ്ത്തിയിരുന്നു. അവന്റെ വൃത്താകൃതിയിലുള്ള നെടിയും വ്യക്തിത്വമില്ലാത്ത നാണക്കേടും സങ്കടവും നിറഞ്ഞ ഒരു ഭാവവും. അവന്റെ ശബ്ദം നിറമില്ലാത്തതും സങ്കടകരവുമായിരുന്നു. എനിക്കറിയേണ്ടത് ഈ രക്തരൂക്ഷതയും ദുഷ്ടയുമായ സഹോദരിയെ പോലീസ് പിടികൂടുമ്പോഴാണ്. അവൾ അവളുടെ മാംസവും രക്തവും കൊന്നു. അവൾ 1,00,000 എന്നിൽ നിന്ന് തട്ടിയെടുത്തു. അത് പ്രവാചകൻ ഫ്ലോംബോയെ ഒരുതരം പരിഹാസത്തോടെ തടസ്സപ്പെടുത്തിയതുപോലെ തന്നെ പവിത്രമായിരുന്നു. ഈ ലോകം മുഴുവൻ ഒരു മേഘഭൂമിയാണെന്ന് ഓർമ്മിക്കുക. സൂര്യദേവന്റെ പിതാവ് തന്റെ പീഠത്തിലേക്ക് തിരികെ കയറാൻ ശ്രമിച്ചു. അത് വെറും പണമല്ല, അദ്ദേഹം നിലവിളിച്ചു. എന്നിരുന്നാലും അത് ലോകമെമ്പാടും ലക്ഷ്യത്തെ സജ്ജമാക്കും. അത് എന്റെ പ്രിയപ്പെട്ടവന്റെ ആഗ്രഹങ്ങളുമാണ്. പോളിന് ഇതെല്ലാം വിശുദ്ധമായിരുന്നു. പോളിന്റെ കണ്ണുകളിൽ ഫാദർ ബ്രൗൺ പെട്ടെന്ന് നിവർന്നുനിന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ കസേര അവന്റെ പിന്നിൽ വീണു. അദ്ദേഹം മരണഭീതിയിലായിരുന്നു. എന്നിട്ടും അദ്ദേഹം ഒരു പ്രതീക്ഷയാൽ ജ്വലിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ തിളങ്ങി. അത്രമാത്രം, അദ്ദേഹം വ്യക്തമായ ശബ്ദത്തിൽ നിലവിളിച്ചു. അതാണ് തുടങ്ങാനുള്ള വഴി. പോളിന്റെ കണ്ണുകളിൽ ഉയരമുള്ള പ്രവാചകൻ ഏതാണ്ട് ഭ്രാന്തമായ അസ്വസ്ഥതയോടെ ചെറിയ പുരോഹിതന്റെ മുമ്പിൽ നിന്ന് പിൻവാങ്ങി. എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? നിനക്കെങ്ങനെ ധൈര്യം വന്നു? ഡബിൾ കോട്ട്, അവൻ ആവർത്തിച്ചു കരഞ്ഞു. പോളിന്റെ കണ്ണുകളിൽ പുരോഹിതൻ ആവർത്തിച്ചു. അവന്റെ സ്വന്തം കാര്യം കൂടുതൽ കൂടുതൽ തിളങ്ങി. ദൈവനാമത്തിൽ പോകൂ, പോകൂ. പിശാചുക്കൾ ചെയ്ത ഏറ്റവും നീചമായ കുറ്റകൃത്യം കുമ്പസാരത്തിനു ശേഷം ലഘുവായി തോന്നുന്നു. ഞാൻ നിങ്ങളോട് ഏറ്റുപറയാൻ അപേക്ഷിക്കുന്നു. പോകൂ, പോകൂ. ഡബിൾ കോട്ട്. പോളിന്റെ കണ്ണിൽ ഞാൻ പോകട്ടെ, പിശാജ്. ബന്ധനങ്ങളിൽ കുടുങ്ങിയ ഒരു ഭീമനെപ്പോലെ മല്ലിടുന്ന കാലോൺ ഇടിമുഴക്കി. ശപിക്കപ്പെട്ട ചാരനെ, നീ ആരാണ്? നിന്റെ ചിലന്തിവലകൾ നെയ്യാനും ഒളിഞ്ഞുനോക്കാനും നോക്കാനും. ഞാൻ പോകട്ടെ, ഞാൻ അവനെ തടയണോ? പുറത്തുകടക്കാൻ പോകുമ്പോൾ ഫ്ലോംബോ ചോദിച്ചു. കാരണം കലോൺ ഇതിനകം വാതിൽ തുറന്നിട്ടിരുന്നു. ഇല്ല, അവനെ കടന്നുപോകാൻ അനുവദിക്കൂ. പ്രപഞ്ചത്തിന്റെ ആഴങ്ങളിൽ നിന്ന് വരുന്നതായി തോന്നുന്ന ഒരു വിചിത്രമായ ആഴത്തിലുള്ള നെടുവീർപ്പോടെ ഫാദർ ബ്രൗൺ പറഞ്ഞു. കൈൻ കടന്നുപോകട്ടെ, കാരണം അവൻ ദൈവത്തിന്റേതാണ്. അവൻ മുറിയിൽ നിന്ന് പുറത്തുപോയപ്പോൾ മുറിയിൽ ഒരു നീണ്ട നിശബ്ദത ഉണ്ടായിരുന്നു. അത് ഫ്ലോംബോയുടെ കഠിനമായ ബുദ്ധിക്ക് ചോദ്യം ചെയ്യലിന്റെ ഒരു നീണ്ട വേദനയായിരുന്നു. മിസ് ജോൺ സ്റ്റേസി വളരെ കൂളായി തന്റെ മേശപ്പുറത്തെ പേപ്പറുകൾ വൃത്തിയാക്കി. അച്ഛൻ, ഫ്ലോംബോ ഒടുവിൽ പറഞ്ഞു, ഇത് എന്റെ കടമയാണ്, എന്റെ ജിജ്ഞാസ മാത്രമല്ല. ആരാണ് കുറ്റകൃത്യം ചെയ്തതെന്ന് എനിക്ക് കണ്ടെത്തേണ്ടത് എന്റെ കടമയാണ്. ഏത് കുറ്റകൃത്യമാണ്? ഫാദർ ബ്രൗൺ ചോദിച്ചു. നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, തീർച്ചയായും, അദ്ദേഹത്തിന്റെ അക്ഷമനായ സുഹൃത്തിനോട് മറുപടി പറഞ്ഞു. ഞങ്ങൾ രണ്ട് കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു, ബ്രൗൺ പറഞ്ഞു. വളരെ വ്യത്യസ്തമായ ഭാരമുള്ളതും വളരെ വ്യത്യസ്തമായ കുറ്റവാളികളാൽ ചെയ്തതുമായ കുറ്റകൃത്യങ്ങൾ. മിസ് ജോൺ സ്റ്റേസി തന്റെ പേപ്പറുകൾ ശേഖരിച്ച് മാറ്റിവെച്ച് അവളുടെ ഡ്രോയർ പൂട്ടാൻ തുടങ്ങി. ഫാദർ ബ്രൗൺ അവളെ ശ്രദ്ധിച്ചതുപോലെ ചെറുതായി ശ്രദ്ധിച്ചു. രണ്ട് കുറ്റകൃത്യങ്ങളും ഒരേ ബലഹീനതയ്ക്കെതിരെയാണ് ചെയ്തതെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. ഡബിൾ ക്വോട്ട്: വലിയ കുറ്റകൃത്യത്തിന്റെ രചയിതാവ് ചെറിയ കുറ്റകൃത്യത്താൽ പരാജയപ്പെടുന്നതായി കണ്ടെത്തി. ചെറിയ കുറ്റകൃത്യത്തിന്റെ രചയിതാവിന് പണം ലഭിച്ചു. ഓ, ഒരു ലെക്ചറർ പോലെ തുടരരുത്, ഫ്ലോംബോ ഞരങ്ങുന്നു. കുറച്ചു വാക്കുകളിൽ പറഞ്ഞാൽ, എനിക്കത് ഒറ്റവാക്കിൽ പറയാൻ കഴിയും, അദ്ദേഹത്തിന്റെ സുഹൃത്ത് മറുപടി പറഞ്ഞു. മിസ് ജോൺ സ്റ്റേസി ഒരു ചെറിയ കണ്ണാടിക്കു മുന്നിൽ ബിസിനസ് പോലുള്ള കറുത്ത് നെറ്റിച്ചുളിച്ചുകൊണ്ട് തന്റെ ബിസിനസ് പോലുള്ള കറുത്ത തൊപ്പി തലയിൽ തൂക്കിയിട്ടു. സംഭാഷണം തുടരുന്നതിനിടയിൽ തിരക്കില്ലാതെ തന്റെ ഹാൻഡ്ബാഗും കുടയും എടുത്തു മുറിവിട്ടു. സത്യം ഒരു വാക്കും ഒരു ചെറിയ വാക്കും മാത്രമാണ്, ഫാദർ ബ്രൗൺ പറഞ്ഞു. പോളിൻ സ്റ്റേസി അന്ധയായിരുന്നു. അന്ധനാണോ? ഫ്ലോംബോ ആവർത്തിച്ചു, പതുക്കെ തന്റെ വലിയ ഉയരത്തിലേക്ക് ഉയർന്നു. രക്തതത്താൽ അവൾ അതിനു വിധേയായിരുന്നു, ബ്രൗൺ തുടർന്നു. പോളിൻ അനുവദിച്ചിരുന്നെങ്കിൽ അവളുടെ സഹോദരി കണ്ണടകൾ ധരിക്കുമായിരുന്നു. പക്ഷേ അത്തരം രോഗങ്ങളെ പ്രോത്സാഹിപ്പിക്കരുതെന്നത് അവളുടെ പ്രത്യേക തത്വചിന്തയോ ഫാഷനോ ആയിരുന്നു. അവൾ മേഘത്തെ അംഗീകരിക്കില്ല, അല്ലെങ്കിൽ അവൾ അത് ഇച്ഛാശക്തിയാൽ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അതിനാൽ അവളുടെ കണ്ണുകൾ ആയാസത്തോടെ കൂടുതൽ വഷളായി. പക്ഷേ ഏറ്റവും മോശം ആയാസം വരാനിരുന്നു. നഗ്നനേത്രങ്ങൾ കൊണ്ട് ചൂടുള്ള സൂര്യനെ നോക്കാൻ അവളെ പഠിപ്പിച്ച ഈ വിലയേറിയ പ്രവാചകനോ അല്ലെങ്കിൽ അവൻ സ്വയം വിളിക്കുന്നതെന്തോ അത് വന്നു. അതിനെ അപ്പോളോയെ സ്വീകരിക്കുക എന്ന് വിളിച്ചിരുന്നു. ഓ, ഈ പുതിയ പേഗന്മാർ പഴയ പേഗന്മാരാണെങ്കിൽ അവർ കുറച്ചുകൂടി ജ്ഞാനികളായിരിക്കും. നഗ്നമായ പ്രകൃതി ആരാധനയ്ക്ക് ഒരു ക്രൂരമായ വശം ഉണ്ടായിരിക്കണമെന്ന് പഴയ പേഗന്മാർക്ക് അറിയാമായിരുന്നു. അപ്പോളോയുടെ കണ്ണിന് പൊട്ടിത്തെറിക്കാനും അന്ധത വരുത്താനും കഴിയുമെന്ന് അവർക്കറിയാമായിരുന്നു. ഒരു ഇടവേള ഉണ്ടായിരുന്നു. പുരോഹിതൻ സൗമ്യവും തകർന്നതുമായ ശബ്ദത്തിൽ തുടർന്നു. ആ പിശാച് മനഃപൂർവം അവളെ അന്ധയാക്കിയോ ഇല്ലയോ എന്ന്. അവളുടെ അന്ധയിലൂടെ അവൻ അവളെ മനഃപൂർവം കൊന്നുവെന്നതിൽ സംശയമില്ല. കുറ്റകൃത്യത്തിന്റെ ലാളിത്യം തന്നെ അസഹ്യകരമാണ്. നിങ്ങൾക്കറിയാമോ, അവനും അവളും ആ ലിഫ്റ്റുകളിൽ ഔദ്യോഗിക സഹായമില്ലാതെ മുകളിലേക്കും താഴേക്കും പോയി. ലിഫ്റ്റുകൾ എത്ര സുഗമമായും നിശബ്ദമായും തെന്നിമാറിയെന്നും നിങ്ങൾക്കറിയാം. കലോൺ ലിഫ്റ്റ് പെൺകുട്ടിയുടെ ലാൻഡിംഗിലേക്ക് കൊണ്ടുവന്നു. തുറന്ന വാതിലിലൂടെ അവളെ കണ്ടു. അവൾ സാവധാനത്തിലും കാഴ്ചയില്ലാത്ത രീതിയിലും അവൾ വാഗ്ദാനം ചെയ്ത വിൽപ്പത്രം എഴുതി. അവൻ അവളോട് സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു. അവൾക്കായി ലിഫ്റ്റ് തയ്യാറാണെന്നും അവൾ തയ്യാറാകുമ്പോൾ അവൾ പുറത്തുവരണമെന്നും. പിന്നെ അവൻ ഒരു ബട്ടൺ അമർത്തി സ്വന്തം നിലയിലേക്ക് ശബ്ദമില്ലാതെ വെടിയുതിർത്തു. സ്വന്തം ഓഫീസിലൂടെ സ്വന്തം ബാൽക്കണിയിലേക്ക് നടന്നു. തിരക്കേറിയ തെരുവിനു മുന്നിൽ സുരക്ഷിതമായി പ്രാർത്ഥിക്കുകയായിരുന്നു. പാവം പെൺകുട്ടി തന്റെ ജോലി പൂർത്തിയാക്കി. അവളുടെ കാമുകനും ലിഫ്റ്റും അവളെ സ്വീകരിക്കേണ്ട സ്ഥലത്തേക്ക് ഓയിട്ടി കാലെടുത്തുവച്ചു. അരുത്, ഫ്ലോംബോ നിലവിളിച്ചു. ആ ബട്ടൺ അമർത്തി അയാൾക്ക് അരലക്ഷം ലഭിക്കേണ്ടതായിരുന്നു. അത്തരം ഭയാനകങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന നിറമില്ലാത്ത ശബ്ദത്തിൽ ചെറിയ അച്ഛൻ തുടർന്നു. പക്ഷേ അത് തകർന്നു. പണം ആഗ്രഹിക്കുന്ന മറ്റൊരാൾ ഉണ്ടായിരുന്നതിനാൽ അത് തകർന്നു. പാവം പോളിന്റെ കാഴ്ചയുടെ രഹസ്യം അയാൾക്കും അറിയാമായിരുന്നു. ആ വിൽപ്പത്രത്തെക്കുറിച്ച് ആരും ശ്രദ്ധിച്ചില്ലെന്ന് ഞാൻ കരുതുന്നു. അത് പൂർത്തിയാകാത്തതും ഒപ്പില്ലാത്തതുമായിരുന്നു. മറ്റേ മിസ് സ്റ്റേസിയും അവളുടെ ഒരു വേലക്കാരിയും സാക്ഷികളായി അതിൽ ഒപ്പിട്ടിരുന്നു. നിയമപരമായ രൂപങ്ങളോടുള്ള സ്ത്രീത്വപരമായ അവജ്ഞയോടെ പോളിന് പിന്നീട് ഇത് പൂർത്തിയാക്കാമെന്ന് ജോൺ ആദ്യം ഒപ്പിട്ടു. അതിനാൽ യഥാർത്ഥ സാക്ഷികളില്ലാതെ തന്റെ സഹോദരി വിൽപ്പത്രത്തിൽ ഒപ്പിടണമെന്ന് ജോവാൻ ആഗ്രഹിച്ചു. എന്തുകൊണ്ട്? ഞാൻ അന്ധതയെക്കുറിച്ച് ചിന്തിച്ചു. പോളിൻ ഏകാന്തതയിൽ ഒപ്പിടണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നുവെന്ന് എനിക്ക് ഉറപ്പായിരുന്നു, കാരണം അവൾ ഒപ്പിടരുതെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. സ്റ്റേസിയെപ്പോലുള്ളവർ എപ്പോഴും ഫൗണ്ടൻ പേനകൾ ഉപയോഗിക്കുന്നു, പക്ഷേ ഇത് പോളിന് പ്രത്യേകിച്ച് സ്വാഭാവികമായിരുന്നു. ശീലവും അവളുടെ ശക്തമായ ഇച്ഛാശക്തിയും ഓർമ്മശക്തിയും കാരണം അവൾക്ക് ഇപ്പോഴും കാണുമ്പോൾ എഴുതാൻ കഴിയും, പക്ഷേ അവളുടെ പേന എപ്പോൾ മുക്കണമെന്ന് അവൾക്ക് അറിയാൻ കഴിഞ്ഞില്ല. അതിനാൽ അവളുടെ ഫൗണ്ടൻ പേനകൾ അവളുടെ സഹോദരി ശ്രദ്ധാപൂർവം നിറച്ചു. ഈ ഫൗണ്ടൻ പേന ഒഴികെ ഇത് അവളുടെ സഹോദരി ശ്രദ്ധാപൂർവം നിറച്ചില്ല. മഷിയുടെ അവശിഷ്ടങ്ങൾ കുറച്ചു വരികൾ നീട്ടി പിന്നീട് പൂർണ്ണമായും പരാജയപ്പെട്ടു. പ്രവാചകന് പൗണ്ട് 500,000 നഷ്ടപ്പെട്ടു. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും ക്രൂരവും ഉജ്ജ്വലവുമായ കൊലപാതകങ്ങളിൽ ഒന്ന് വെറുതെ ചെയ്തു. ഫ്ലോംബോ തുറന്ന വാതിലിനടുത്തേക്ക് പോയി. ഔദ്യോഗിക പോലീസ് പടികൾ കയറുന്നത് കേട്ടു. അവൻ തിരിഞ്ഞു പറഞ്ഞു, നിങ്ങൾ പൈശാചികമായി അടുത്തു കണ്ടെത്തിയതെല്ലാം നിങ്ങൾ പിന്തുടർന്നിരിക്കണം. 10 മിനിറ്റിനുള്ളിൽ കലോൺ കുറ്റകൃത്യം ചെയ്തു. ഫാദർ ബ്രൗൺ ഒരു തുടക്കം കുറിച്ചു. ഓ, അദ്ദേഹത്തിന്, അദ്ദേഹം പറഞ്ഞു. ഇല്ല, മിസ് ജോണിനെക്കുറിച്ചും ഫൗണ്ടൻ പേനയെക്കുറിച്ചും അറിയാൻ എനിക്ക് വളരെ അടുത്ത് പിന്തുടരേണ്ടി വന്നു. പക്ഷേ മുൻവാതിലിൽ പ്രവേശിക്കുന്നതിനു മുമ്പ് കലോൺ കുറ്റവാളിയാണെന്ന് എനിക്കറിയാമായിരുന്നു. നിങ്ങൾ തമാശ പറയണം, ഫ്ലോംബോ നിലവിളിച്ചു. ഞാൻ വളരെ ഗൗരവമുള്ളവനാണ്, പുരോഹിതൻ മറുപടി പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ എന്താണ് ചെയ്തതെന്ന് എനിക്കറിയുന്നതിനു മുമ്പ് തന്നെ അവൻ അത് ചെയ്തുവെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട്? ഈ പുറജാതീയ സ്റ്റോയിക്കുകൾ, ബ്രൗൺ ചിന്താപൂർവം പറഞ്ഞു, അവരുടെ ശക്തിയാൽ എല്ലായ്പ്പോഴും പരാജയപ്പെടുന്നു. തെരുവിൽ ഒരു ഇടിവും ഒരു നിലവിളിയുമുണ്ടായി. അപ്പോളോയിലെ പുരോഹിതൻ ആരംഭിക്കുകയോ ചുറ്റും നോക്കുകയോ ചെയ്തില്ല. അത് എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു, പക്ഷേ അവൻ അത് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. ജി കെ ചെസ്റ്റർട്ടൺ എഴുതിയ ദി ഐ ഓഫ് അപ്പോളോയുടെ അവസാനം അതാണ്. മാഗ്ബി ഓഡിയോ 2023 നായി ഗ്രെഗ് വാഗ്ലാൻഡ് വായിച്ചത്. കേട്ടതിന് നന്ദി.